ഈ ദിവസങ്ങളിൽ നാം സക്രിയ പ്രവചനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രവാചകൻ നമ്മെ അറിയിക്കുമ്പോൾ തന്നെ നാം ഇപ്പോഴായിരിക്കുന്ന നമ്മുടെ സാഹചര്യത്തെ ഒന്ന് വിലയിരുത്തുവാനും ദൈവവുമായുള്ള നമ്മുടെ ബന്ധവും നമ്മുടെ ആരാധനയും നമ്മുടെ ശുശ്രൂഷകളുമൊക്കെ ഒന്ന് മനസ്സിലാക്കുവാനും ഉതകുന്നതാണല്ലോ ഈ പഠനം. സക്രിയ പ്രവചനം 7-ാം അധ്യായമാണല്ലോ ഈ ആഴ്ച നാം പഠിക്കുവാൻ ആരംഭിച്ചത്. ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ 6 അധ്യായങ്ങളിൽ നാം പഠിച്ചത് സക്രിയാവ് കണ്ട 10 ദർശനങ്ങളായിരുന്നു. 7-ാം അധ്യായത്തിൽ അതിപ്രധാനമായ ഒരു പ്രശ്നമാകുന്നു നാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ആചാരക്രമം ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി. ഇസ്രായേൽ ജനം അടിമകളായി അന്യനാട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന കാലം, അവർ ഉപവസിക്കുകയും നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്തിരുന്നതായ ആ അവസരം, ഇത് പിന്നീട് ഒരു ആചാരമായി. സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ ജനം ദൈവാനുഗ്രഹം, അതായത് സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതിനായി ഉപവസിക്കുകയും നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ തുടങ്ങി. പക്ഷേ തങ്ങൾ പ്രതീക്ഷിച്ച ഫലം ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ജനം ആകെ ചിന്താക്കുഴപ്പത്തിലായി. ഒരു കൂട്ടം ആളുകൾ ബഥേലിൽ നിന്നും യെരുശലേം ദേവാലയത്തിലുള്ള പുരോഹിതന്മാരുടെ അടുത്ത് വന്ന് തങ്ങളുടെ സംശയം ചോദിച്ചു. ഒരു ആചാരക്രമം ശരിയോ തെറ്റോ എന്നുള്ള അവരുടെ ചോദ്യത്തിന് ദൈവമാകുന്നു മറുപടി നൽകുന്നത്. ദൈവം നൽകുന്ന ത്രിവിധ മറുപടിയാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. പ്രസ്തുത സംശയത്തിനുള്ള 1-ാമത്തെ മറുപടി 7-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം പഠിച്ചു കഴിഞ്ഞു. ആ മറുപടി, ഹൃദയം ശരിയായിരിക്കുമ്പോൾ ആചാരക്രമവും ശരിയായിരിക്കും. 2-ാമത്തെ മറുപടി 7-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ മറുപടി ഞാൻ ലളിതമായി നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി, ഹൃദയം ശരിയല്ലാതിരുന്നാൽ ആചാരക്രമവും ശരിയല്ലാതിരിക്കും. ഈ വിഷയത്തെക്കുറിച്ച് നാം വിശദമായി പഠിക്കുവാൻ ആരംഭിച്ചപ്പോഴാണ് നാം ഇന്നലത്തെ പഠനം നിർത്തിയത്. ഇന്ന് ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. ആത്മാർത്ഥതയില്ലാതെ ആചാരക്രമം കൊണ്ട് മാത്രം ഒരു പ്രയോജനവുമില്ല. ഒരു ആചാരം ഒരു മനുഷ്യനെയും രക്ഷിക്കില്ല. മനുഷ്യന്റെ ആത്മരക്ഷ ക്രിസ്തുവിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാകുന്നു സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് ലഭിച്ച ഒരു കത്തിൽ നിന്നും പ്രസക്തമായ ഒരു ഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 55 വയസ്സുള്ള ഒരു അമ്മച്ചി ഇപ്രകാരം എഴുതി: പ്രിയ സാർ, നിങ്ങൾ തയ്യാറാക്കി പ്രക്ഷേപണം ചെയ്യുന്ന ജീവസന്ദേശം പരിപാടി ഞാൻ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയിട്ട് ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇങ്ങനൊരു പഠനം എനിക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്ന അവസരത്തിൽ എനിക്കത് ശ്രദ്ധിക്കുവാൻ സാധിച്ചു എന്നത് ആകുന്നു ഏറെ സന്തോഷകരം. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചിട്ട് വെറും 2 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ദൈവവൈദലായി എനിക്ക് 2 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം. 55 വയസ്സുള്ള ഒരു വല്യമ്മച്ചിക്ക് സമ്മതിക്കേണ്ടി വരുന്ന ഭാരമേറിയ ഒരു കാര്യമാകുന്നു അത്. എന്റെ ഭർത്താവ് ജോലിയിൽ നിന്നും വിരമിച്ച ഒരു വ്യക്തിയും ഹൃദയ സംബന്ധമായ തകരാറിൽ ഇപ്പോൾ വിശ്രമിക്കുന്ന ആൾ കൂടിയാകുന്നു. 26 വർഷത്തെ ജോലിയിൽ ഞങ്ങൾ 33 സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചു. ഈ സമയമൊക്കെയും ഞങ്ങൾ ആരാധന കളിക്കുകയായിരുന്നു. ഞങ്ങൾ സഭയിലെ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ഞാൻ സൺഡേ സ്കൂളിൽ സ്ത്രീകളുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. എന്റെ ഭർത്താവ് സഭയിലെ ഡീക്കനായിരുന്നു. ഈ കാലം അത്രയും എനിക്കുണ്ടായിരുന്നത് തലയിലെ അറിവ് മാത്രമായിരുന്നു. ഹൃദയത്തിൽ വളരെ കുറച്ച് മാത്രമേ അനുഭവം ഉണ്ടായിരുന്നുള്ളൂ. 14 വർഷം ഞങ്ങൾ സംബന്ധിച്ചിരുന്ന പള്ളിയിലെ യുവാവായ ശുശ്രൂഷകൻ ബൈബിളിനെ ദൈവത്തിന്റെ വചനമായി അംഗീകരിച്ചിരുന്നില്ല. ക്രിസ്തുവിന്റെ കന്യകാ ജനനത്തെക്കുറിച്ച് വിശ്വസിക്കേണ്ടത് ഒരു ആവശ്യമായി അദ്ദേഹം കണ്ടിരുന്നില്ല. ക്രിസ്തുമാർഗവും അതുപോലെ എന്തെങ്കിലും ധ്യാനം ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് പ്രസംഗപീഠത്തിൽ നിന്ന് അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. 1 വർഷം വരെ ഞങ്ങൾ അത് സഹിച്ചു, പിന്നെ അവിടം വിട്ടു. ഇന്നെനിക്ക് ദുഃഖമില്ല, കാരണം ഞാൻ ക്രിസ്തുവിലായിത്തീർന്നു, ദൈവത്തിന്റെ പൈതലാകുന്നു എന്ന ഉറപ്പോടെ ആരാധിച്ചു വരുന്നു. ഈ സഹോദരി ആചാരങ്ങളിലൂടെ എല്ലാം ക്രമമായി പോയിരുന്നിട്ടും ദൈവവുമായി ബന്ധമില്ലാതിരുന്ന വ്യക്തിയായിരുന്നു. അവളുടെ കർമാനുഷ്ഠാനങ്ങൾ അവളെ ഒരു വിധത്തിലും സഹായിച്ചിരുന്നില്ല എന്നതാണ് സത്യം. എത്ര ആരാധിച്ചിട്ടും യാതൊരു സംതൃപ്തിയുമില്ല. വീണ്ടും ആ ശൂന്യതാബോധം മാത്രം നിറഞ്ഞു നിൽക്കുന്നതായ ശൂന്യതാബോധം നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയുള്ള ജീവിതങ്ങൾ, ദൈവഹിതപ്രകാരമല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ആചാരം ഒരു ഗുണവും ചെയ്യില്ല. സ്വയം കബളിപ്പിക്കുന്നത് പോലെ തോന്നും. കൂട്ടുകാരനെ വഞ്ചിച്ചിട്ട് വന്ന് കുരിശു വരച്ചാൽ എന്താ പ്രയോജനം? ആരാധനയിൽ സാക്ഷ്യം പറയുക എന്നത് പലർക്കും ഇന്നൊരു ആചാരം മാത്രമാകുന്നു. അമ്മയെ തല്ലിയിട്ടും അനുഭവസാക്ഷ്യം പറയുന്നവരുണ്ട് എന്ന് നമുക്കറിയാം. അതേസമയം തന്നെ താങ്കൾ ദൈവവുമായി ശരിയായ ബന്ധത്തിലായിരിക്കുകയും ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാകുന്നു എങ്കിൽ കർമാനുഷ്ഠാനം തെറ്റാണെന്ന് പറയുവാനും സാധ്യമല്ല. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ചെറിയ പെൺകുട്ടിയുടെ കഥയാണ് ഓർമ്മ വരുന്നത്. വീട്ടിൽ വൈകിട്ടത്തെ ആഹാരം കഴിക്കുവാൻ വിരുന്നുകാർ ഉണ്ടായിരുന്നതിനാൽ അമ്മ വളരെ ധൃതിയിലായിരുന്നു. എന്നും അമ്മ മകളെ ഉറക്കിയിരുന്ന ആ സമയമായപ്പോൾ കുട്ടിയോട് പറഞ്ഞു, മോളെ കുഞ്ഞ് തന്നെ പോയി കിടന്നങ്ങ് ഉറങ്ങ്. എന്നും ചെയ്യുന്നത് പോലെ കൈയും മുഖവും കഴുകിയതിന് ശേഷം ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പ് അങ്ങ് മാറി ആ നീല ഉടുപ്പ് എടുത്തിട്ടിട്ട് എന്നും പ്രാർത്ഥിക്കുന്നത് പോലെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് മോള് കിടക്കണം കേട്ടോ. അമ്മയ്ക്ക് ഒട്ടും സമയമില്ല. നല്ല കുട്ടി, അവൾ അതുപോലെ തന്നെ കിടക്കുവാൻ പോയി. പിറ്റേ ദിവസം രാവിലെ കുട്ടി ഉണർന്നപ്പോൾ അമ്മ ചോദിച്ചു, മോളെ ഇന്നലെ ഉറങ്ങുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തോ? ഓ, എല്ലാം ഭംഗിയായി ചെയ്തു. മോള് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചമ്മേ. പക്ഷേ എന്നും പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായിട്ടാണ് പ്രാർത്ഥിച്ചത്. പതിവ് പോലെ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി, ചേടാ, എന്നും ഈ ഒരേ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ദൈവം കേട്ട് കേട്ട് മുഷിയത്തില്ലേ? എന്നും എല്ലാവരെയും അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന് മാത്രം പറഞ്ഞാൽ ഇത് കേട്ട് കേട്ട് ദൈവം ബോറടിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ കട്ടിലിൽ കയറി കിടന്ന് ഇന്നലെ ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ച ആമയുടെയും മുയലിന്റെയും കഥ ദൈവത്തോടങ്ങ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അന്ന് രാത്രി ദൈവം സന്തോഷിച്ചു കാണുമെന്ന്. കാരണം ഹൃദയമിടാതെ ആത്മാർത്ഥതയില്ലാത്ത ഒരു കർമ്മം അല്ലെങ്കിൽ ആചാരം അർത്ഥമില്ലാത്തതാണെന്ന് മനസ്സിലാക്കിയ ഒരു കുഞ്ഞിന്റെ പ്രാർത്ഥനയായിരുന്നല്ലോ അത്. നല്ല പിതാവായ എൻ്റെ അപ്പച്ചൻ അന്ന് വളരെയേറെ സന്തോഷിച്ചു കാണും. നാം എത്രയും എത്രയും കുഞ്ഞുങ്ങളുടെ ഹൃദയമുള്ളവരായി ദൈവത്തെയോട് അടുത്തു ചെല്ലുമ്പോൾ അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. എനിക്ക് തോന്നുന്നു അന്ന് രാത്രി ആമയുടെയും മുയലിന്റെയും കഥ ആദ്യമായി കേൾക്കുന്നത് പോലെ ദൈവം ആസ്വദിച്ചു കാണും. ഇന്നത്തെ പല ആരാധനകളും ഇതുപോലെ താല്പര്യജനകമായിരുന്നെങ്കിൽ എന്ന് ഞാൻ അങ്ങ് ആശിച്ചു പോവുകയാണ്. ഒരുപക്ഷെ നാം ചിന്തിക്കുന്ന വലിയ പ്രൗഢിയും വലിയ കാര്യങ്ങളും ഒന്നും ഇല്ലായിരിക്കാം. എന്നാൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ഒരു പിഞ്ചു കുഞ്ഞ് തൻ്റെ മാതാവിൻ്റെ അടുത്ത് എന്ന് പറയുന്നത് പോലെ ഒരു പിതാവിനോട് ഇടപെടുന്നത് പോലെ നാം ദൈവത്തോട് ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ഇടപെട്ടാൽ അതിനേക്കാൾ ഉപരി ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാൻ പറയുന്നത് നാം ഇപ്പോൾ പറയുന്നതങ്ങ് നിർത്തിയിട്ട് വല്ല കഥയും പറഞ്ഞാൽ ദൈവം ശ്രദ്ധിച്ചേനെ. ഇപ്പോഴത്തെ വിരസതയെ കാണിക്കുവാനാണ് ഞാനിങ്ങനെ പറയുന്നത്, അല്ലാതെ ആരോടും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല. എത്ര നല്ലതുപോലെ പ്രസംഗിക്കുന്ന പ്രസംഗകൻ വന്നാലും പല ആരാധനയിലും ദൈവവചന ശുശ്രൂഷയ്ക്ക് ലഭിക്കുന്നത് 7.5 മിനിറ്റ് അല്ലെങ്കിൽ 12.75 മിനിറ്റ്. അതേസമയം 10 സെക്കൻഡ് കൊണ്ട് വായിച്ചു തീർക്കാവുന്ന ഒരു വാചകം ഭക്തി പുരസരം നീട്ടി നീട്ടി 1.5 മിനിറ്റ് കൊണ്ട് വായിക്കുന്നു. ഈ അജ്ഞതയൊന്ന് ചിന്തിക്കൂ. ഞാൻ കണക്ക് കൂട്ടാറുണ്ടത് വായിക്കേണ്ടത് വായിക്കേണ്ടതുപോലെ വായിച്ചിട്ട് ബാക്കിയുള്ള സമയം ദൈവവചനം പഠിപ്പിക്കുവാനും പഠിക്കുവാനും ഉപയോഗിച്ചാൽ എത്ര അനുഗ്രഹമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരാഴ്ച ആരാധനയിൽ 1 മണിക്കൂറിൽ കൂടുതൽ വചന പഠനത്തിന് വേണ്ടി മാത്രം ലഭിക്കും. താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ട് നമുക്ക് ചുറ്റും ഇന്ന് പ്രശ്നങ്ങൾ മാത്രമുള്ള സഭകൾ? എന്തുകൊണ്ട് ഇന്ന് ഇത്രയധികം പ്രശ്നക്കാരായ ഭക്തന്മാർ? കാരണം ഞാൻ പറയാം, നാം ഇന്ന് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിലും ആചാരക്രമങ്ങളിലും ആരാധനക്രമങ്ങളിലും എല്ലാം ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ഹൃദയം ഇല്ലാതെയാണ് അവ ചെയ്യുന്നത്. ചൊല്ലിവിടുന്ന പലതും നാം വിശ്വസിക്കുന്നില്ല എന്ന് ചുരുക്കം. ആത്മാർത്ഥത ഇല്ലാത്ത ആരാധന, തക്ഷായും ആചാരങ്ങളും ഒന്നും വേണ്ട എന്ന് വാദിക്കുന്ന സ്വതന്ത്രന്മാർ അല്ലെങ്കിൽ വേർപെട്ടവർ പോലും സത്യത്തിൽ എന്താണ് ചെയ്യുന്നത്? 4 ആഴ്ചത്തെ ആരാധനകൾ ഒരു ടേപ്പിൽ പിടിച്ച് ശ്രദ്ധിച്ചാൽ എല്ലാം ഒരുപോലെ ഇരിക്കും. ആര് ആദ്യം പ്രാർത്ഥിക്കണം, ആര് ആദ്യം സാക്ഷ്യം പറയണം, എത്ര പേർ പ്രാർത്ഥിക്കണം, എപ്പോൾ അവസാനിപ്പിക്കണം, ഇതെല്ലാം ഒരു ചടങ്ങ് പോലെ ചെയ്തു തീർക്കുന്നു. പിന്നെ അന്യോന്യം കുറ്റം പറയാതിരിക്കുന്നതാണ് നല്ലതല്ലേ? അല്ല, ക്രമമുള്ളത് നല്ലതാണല്ലേ? എവിടെങ്കിലും ക്രമം തെറ്റിയാൽ സകലവും തീർന്നു എന്ന ധാരണയാണ് അപകടകരം. ഒരാരാധനയിൽ സംബന്ധിച്ചത് കൊണ്ട് ആത്മീയമായി താങ്കൾക്ക് എന്ത് ലഭിച്ചു സുഹൃത്തെ? താങ്കൾ ക്രിസ്തുവിനോട് കുറെ കൂടി അടുത്തോ? എന്തെങ്കിലും പുതിയ തീരുമാനമെടുക്കുവാൻ സാധിച്ചോ? താങ്കൾക്ക് അവനെ വ്യക്തിപരമായി അറിയാമോ? താങ്കൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? താങ്കൾക്ക് ഏതൊരു ആചാരത്തിലൂടെയും കടന്നു പോകാം. ഒരു വ്യവസ്ഥ, താങ്കൾ ദൈവവുമായുള്ള ബന്ധത്തിൽ ശരിയായിട്ട് പോകുന്നുവെങ്കിൽ മാത്രമേ ആചാരവും ശരിയാകൂ. ഈ വലിയ സത്യം മറന്ന് പ്രവർത്തിക്കാതിരിക്കൂ. കർമാനുഷ്ഠാനങ്ങളുടെ പ്രാധാന്യം ഇന്നും പരിഹരിച്ചിട്ടില്ലാത്ത സംശയങ്ങൾ മനുഷ്യരിൽ ഉയർത്തിവിടുന്നതത്രേ. എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളിൽ പലരും ഇന്നും പതറി നിൽക്കുന്നു എന്ന് ചുരുക്കം. ഞാൻ ഈ ആചാരത്തിലൂടെ പോകണമോ, അതോ ഞാൻ അത് ചെയ്യണമോ, ഇത് ചെയ്യണമോ? ഞാൻ വിശ്വസിക്കുന്നത് ചില ചടങ്ങുകൾ, അതെ ആചാരക്രമങ്ങൾ, പ്രധാനപ്പെട്ടവയാകുന്നു എന്നാണ്. സഭയിൽ രണ്ട് കൂദാശകൾ, വിശുദ്ധ കർമ്മങ്ങൾ ഉണ്ടെന്നും അവ വളരെ പ്രധാനപ്പെട്ടവയാകുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു. അവ സ്നാനവും തിരുവത്താഴവും ആകുന്നു. ഇതോടനുബന്ധിച്ച് ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഈ കൂദാശകൾ എത്രമാത്രം പ്രധാനപ്പെട്ടവയാകുന്നുവോ അതുപോലെ തന്നെ ഹൃദയം ശരിയല്ലാതെ അവ എടുത്താൽ പ്രയോജനം ഒന്നും ഇല്ലാത്തവയുമാകുന്നു. ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞ് ആത്മാർത്ഥമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ചു എന്ന ഉറപ്പും ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധവും ഇല്ലാതെ മാമോദിസ അല്ലെങ്കിൽ ജ്ഞാനസ്നാനം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന കാര്യം സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ സുഹൃത്തെ. തിരുവത്താഴം ഇന്ന് അനേകർക്കും ഒരർത്ഥവും ഇല്ലാത്ത ഒരു ചടങ്ങായി തീർന്നിരിക്കുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു. കുർബാന അവർ അത് സ്വീകരിക്കാതിരിക്കുന്നെങ്കിൽ ഏറ്റവും നന്നായിരുന്നേനെയും. പക്ഷേ താങ്കളുടെ ഹൃദയം ശരിയാകുന്നുവെങ്കിൽ ഈ കുർബാന വളരെ പ്രധാനപ്പെട്ട ആചാരമാകുന്നു. ഒരു വിശുദ്ധൻ ഇപ്രകാരം പറയുകയുണ്ടായി, ദൈവത്തിന്റെ കൃപയുടെ കണ്ണും നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണും തമ്മിൽ വിശുദ്ധ കർമ്മത്തിൽ ഒത്തുചേരുന്നു എന്ന്. അന്യദേശത്തേക്ക് പ്രവാസികളായി പോകുന്നതിന് മുൻപ് ജനങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ പോയിരുന്നെങ്കിലും അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്നും അകന്നിരുന്നതിനാൽ ദൈവം അവരെ ശിക്ഷിച്ചു. സക്രിയ പ്രവചനം 7:7 ദൈവം അവരോട് പറഞ്ഞത്, യെരുശലേമിനും അതിന്റെ ചുറ്റും അതിന്റെ ഉപനഗരങ്ങൾക്കും നിവാസികളും സ്വസ്ഥതയും ഉണ്ടായിരുന്നപ്പോഴും തെക്കേ ദേശത്തിനും താഴ്വീതിക്കും നിവാസികൾ ഉണ്ടായിരുന്നപ്പോഴും യഹോവ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം പ്രസംഗിപ്പിച്ച വചനങ്ങളെ നിങ്ങൾ കേട്ടനുസരിക്കേണ്ടതല്ലയോ? വാസ്തവത്തിൽ ദൈവം അവരോട് പറയുന്നത്, അടിമകളായി പോകുന്നതിനു മുൻപ് നിങ്ങൾ എല്ലാ ആചാരക്രമങ്ങളിലൂടെയും പോയി, എന്നിട്ടും ഞാൻ നിങ്ങളെ അടിമകളായി അയച്ചു. എന്തുകൊണ്ട്? ആചാരത്തിന് അതുമായി ഒരു ബന്ധവുമില്ല. നിങ്ങളുടെ ഹൃദയം തെറ്റായിരുന്നു. അതാണ് അതിന് കാരണം. ഹൃദയമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഹൃദയം ഇടാതെ എന്ത് ചെയ്തിട്ട് എന്താ ഫലം? വെറുതെ സമയം കളയാം എന്നതല്ലാതെ ഒരു പ്രയോജനവുമില്ല. തന്നിൽ നിന്നും ആ ജനത്തെ അകറ്റുവാൻ ഇടയായ കാര്യങ്ങൾ ഓരോന്നും ദൈവം പ്രത്യേകം പ്രത്യേകം എടുത്തു പറയുന്ന ഭാഗം അത്ര 7 ഒടുവിലത്തെ ഭാഗം. 10 മനുഷ്യനും മനുഷ്യനോടുള്ള ബന്ധത്തെ കാണിക്കുന്ന ഭാഗത്തെ അത്ര ദൈവം എടുത്തു കാണിക്കുന്നത്. ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗം മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തെ കാണിക്കുന്നതായിരുന്നു. നാം അത് പഠിച്ചു കഴിഞ്ഞല്ലോ. അതായത് ഹൃദയം ദൈവവുമായി ശരിയായ ബന്ധത്തിൽ അല്ലാതിരിക്കുമ്പോൾ ഒരു ആചാരം തെറ്റാകുന്നു. അതേത് കർമ്മമായാലും തെറ്റായിരിക്കും. 8 വാക്യങ്ങളിൽ കാണുന്നത് ഹൃദയം തെറ്റാകുന്നു എങ്കിൽ കർമ്മവും തെറ്റാകുന്നു എന്നത്രേ. ഈ കൽപ്പനകൾ അവരുടെ ജീവിതത്തിൽ ചെലുത്തിക്കൊണ്ട് ആ ജനം ചെയ്യുന്നത് തെറ്റാകുന്നു എന്ന് ദൈവം വെളിപ്പെടുത്തുന്നു. നാം പാപത്തെ കൈകാര്യം ചെയ്യേണ്ടതുപോലെ സത്യത്തിൽ ഇന്ന് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയട്ടെ. നാം എല്ലാം പാപികളാകുന്നു, രക്ഷിക്കപ്പെട്ട പാപികൾ എന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നതിന് പലപ്പോഴും ഒരു സഹോദരി തിരുത്തി സംസാരിക്കാറുണ്ട്. അവർ പറയുന്നത്, നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാപികളല്ല പോലും. അതിനുള്ള എന്റെ മറുപടി, താങ്കളെക്കുറിച്ച് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇന്നും ഒരു പാപിയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു പാപിയാണ്, പാപക്ഷമ പ്രാപിച്ച ഒരു പാപി, പക്ഷേ ഞാൻ ഇപ്പോഴും പാപി അത്രേ. ഈ ലോകത്തിൽ ജീവിക്കുന്നത്രയും കാലം ഞാനൊരു പാപി തന്നെ ആയിരിക്കും. വിശുദ്ധ യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അന്ന് നിങ്ങൾ ഈ വ്യക്തിയെ എന്നെ കാണുമ്പോൾ ഞാനൊരു പാപിയല്ലായിരിക്കും, പക്ഷേ ആ ദിവസം വരെ ഞാനൊരു പാപിയായിരിക്കും. സുഹൃത്തെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളും ഞാനും പാപികളാണ്. നാം ജനിക്കുകയും വളർത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തെ കുറ്റം പറഞ്ഞ് നമ്മുടെ ആകാത്ത ചെയ്തികളിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിക്കരുത്. നാം ജന്മനാ പാപികളത്രേ. നമ്മുടെ ഹൃദയത്തെ വ്യക്തമായി അറിയാവുന്നത് ദൈവം മാത്രമാകുന്നു. ഹൃദയം എല്ലാറ്റിലും അധികം വിഷമവും കപടവുമാകുന്നു. അതിനെ അറിയാവുന്നവൻ ആരാണ്? ദൈവത്തിന് മാത്രമേ അതറിയൂ. ദൈവത്തിന് മാത്രം. ദൈവം നമ്മെ കാണുന്നത് പോലെ നമുക്ക് നമ്മെ തന്നെ കാണുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ നാം ആരും ജീവിച്ചിരിക്കാൻ തന്നെ മെനക്കെടുമായിരുന്നില്ല. അത്ര ആശയറ്റ അവസ്ഥ എത്ര മനുഷ്യന്റേത്! ദൈവത്തിന് മാത്രമേ നമ്മെ അംഗീകരിക്കുവാൻ, നമ്മെ നേരെയാക്കുവാൻ കഴിയൂ. എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ ജനം ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം എന്നതാണ്. യഥാർത്ഥ ആശ്വാസം ലഭിക്കുന്ന, സ്വസ്ഥത ലഭിക്കുന്ന ദൈവവചനത്തിലേക്കുള്ള ഒരു മടങ്ങി വരവ്. ഇന്നത്തെ സമൂഹത്തിന്റെ സ്ഥിതി സഖര്യാവിന്റെ സമയത്തേക്കാൾ വ്യത്യസ്തമാണോ എന്ന് തോന്നുന്നില്ല. ദൈവം അവരോട് വ്യക്തമായി സംസാരിക്കുന്നു. ഈ കൽപ്പനകൾ അവരുടെ ജീവിതത്തിലേക്ക് ചെലുത്തി സംസാരിക്കുകയാണ് ദൈവം. അവർ ലംഘിക്കുന്ന കൽപ്പനകൾ ഏവ എന്ന് ദൈവം അവരെ വ്യക്തമായി കാണിക്കുന്നു. ഇന്ന് നാമും ചെയ്യേണ്ടത് ഇതുതന്നെയാണ്. നിങ്ങളിൽ ഓരോരുത്തരിലും കുറ്റം കണ്ടുപിടിക്കണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെയോ, ദൈവവചനം എന്തു പറയുന്നുവോ അത് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിൽ നിന്നും വ്യതിചലിച്ച് ഒരു വാക്കുപോലും പറയുവാൻ ഇടയാകരുതേ എന്നാണ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന. അല്ല, ദൈവവചനം മാത്രം സംസാരിച്ചാൽ മതിയല്ലോ, അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. പക്ഷേ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരും വിശ്വസിക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്നതാണ് സത്യം. ഞാൻ പറഞ്ഞു വരുന്നതിനെ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. നമ്മുടെ നാട്ടിലെ സഭകളിലുള്ള, ഇടവകളിലുള്ള ചുമതലക്കാരെല്ലാം ഇടയലേഖനങ്ങളായ തിമത്യോസിന്റെ പുസ്തകങ്ങളും തീത്തോസിന്റെ പുസ്തകവും വായിച്ചെന്നിരിക്കട്ടെ. ഒരു സഭയിലെ ചുമതലക്കാരൻ എപ്രകാരമുള്ളവനായിരിക്കണമെന്ന് ദൈവം ആജ്ഞാപിച്ചിട്ടുള്ളതിനെ ഗൗരവമായി എടുത്ത് അത് അതുപോലെ അനുസരിക്കുവാൻ ഒരുമ്പെട്ടാൽ അടുത്ത ഞായറാഴ്ചയ്ക്ക് മുൻപ് നമ്മുടെ നാട്ടിലെ പള്ളി ചുമതലക്കാരിൽ 75% രാജിവെക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് ശരിയാണോ? തെറ്റാണെങ്കിൽ എന്നെ തിരുത്തുക. അങ്ങനെ വരുമ്പോൾ ഇടവകകളിൽ ഭരിക്കുവാൻ ആളുകൾ ഇല്ലാതെ വരുമെന്ന് ഭയപ്പെടുക ഒന്നും വേണ്ട കേട്ടോ. ഇടവകകൾ കുറെ കൂടി മെച്ചപ്പെടും. അനേക സ്ഥലങ്ങളിലും ഉണർവ് പൊട്ടിപ്പുറപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലുള്ള ചില ഭാഗങ്ങളിൽ നിന്നും പ്രസംഗിക്കുമ്പോൾ എനിക്ക് വളരെ കുറച്ച് മാത്രമേ പ്രതികരണം ലഭിക്കുകയുള്ളൂ എന്നത് വിചിത്രമായി തോന്നാറുണ്ട്. കാരണം ദൈവവചനം പറയുന്നത് എന്തെന്ന് കേൾക്കുവാൻ ജനത്തിന് താല്പര്യമില്ല. പോയി പുറത്തു തട്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാകുന്നു എന്ന് പറയുന്നതാണ് പലർക്കും ഇഷ്ടം. അങ്ങനെ പറയുവാൻ ആളുകൾ ഉള്ളതാണല്ലോ ഇന്നത്തെ കുഴപ്പം. ദൈവവചനം പറയുന്നത് നാം അതുപോലെ അനുസരിക്കണം, അതുപോലെ നടക്കുവാൻ നാം ആഗ്രഹിച്ചാൽ ഇന്ന് പല പ്രസംഗകരും പ്രസംഗപീഠം ഉപേക്ഷിക്കേണ്ടി വരും എന്നത് വേറൊരു സത്യം. അതുകൊണ്ട് തന്നെ ജനം മര്യാദകെട്ടാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് സഭകളിൽ പ്രശ്നമുണ്ടെന്നുള്ളത് ഒട്ടും അതിശയിപ്പിക്കുന്ന ഒരു സംഗതിയല്ല. ഇന്ന് ഇടവകകളിൽ ഒരുപറ്റം ആത്മീയ ശിശുക്കൾ മാത്രമാകുന്നു എന്നത് സാധാരണ സംഭവം പോലെ മാത്രം കണ്ടാൽ മതി കേട്ടോ. മാതാവിന്റെ ശ്രദ്ധ മാറിയാൽ നീട്ടിക്കരയുന്ന ശിശുക്കൾ എന്തെങ്കിലും കളിപ്പാട്ടത്തിൽ സംതൃപ്തരാകുന്നു. എന്തെങ്കിലും ചെറിയൊരു ഭാഗം ദൈവവചനത്തിൽ നിന്നും വായിച്ചിട്ട് ചില ആഴ്ചകൾക്കുള്ളിൽ വളർച്ചയെത്തിയ ഒരു കുട്ടിയായി തീർന്നിരിക്കുന്നു എന്ന് ഇക്കൂട്ടർ ചിന്തിക്കുന്നു. ദൈവവചനത്തെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാത്ത ഭക്തന്മാർ, ഇവരുടെ ഭാവം എല്ലാം അറിയാമെന്നാകുന്നു. അതുതന്നെയാണ് ഈ കുട്ടികളുടെ അറിവില്ലായ്മ. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ വളരെ നല്ലവനാണ്, അവൻ്റെ പ്രാർത്ഥന കേട്ടാൽ കരഞ്ഞു പോകും, ബൈബിൾ മുഴുവൻ അവന് കാണാപ്പാഠമാകുന്നു, ഭയങ്കര ബൈബിൾ ജ്ഞാനമാണവന്, പക്ഷേ അവൻ ഭയങ്കര ഒരു മദ്യപാനിയാണ്, പുകവലി അവനെ തകർക്കുന്നു, മാത്രമല്ല കുടുംബജീവിതത്തിലും അവൻ ഭയങ്കര പ്രശ്നമാണ്, ഭാര്യയുമായി എപ്പോഴും വഴക്കാണ്, അവനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. സത്യത്തിൽ എനിക്ക് ആ രംഗത്ത് ചിരിയാണ് വന്നത്. മുഴുവൻ തകർന്ന ഇവന് ദൈവവചനം അറിയാമെന്ന് പറയുന്നത് അജ്ഞതയാകുന്നില്ലേ? അവനൊന്നും അറിയില്ല. ബൈബിൾ എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ അവൻ സ്വന്തം ജീവിതത്തെ ക്രമീകരിച്ചേനെ. ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന അനേകർ ഇന്നുമുണ്ട്. 7-ാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഏഴാം അധ്യായത്തിന്റെ എട്ടാം വാക്യം. യഹോവയുടെ അരുളപ്പാട് സക്രിയാവിനുണ്ടായതെന്തെന്നാൽ, ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് വീണ്ടും വ്യക്തമാകുന്ന ഒരു കാര്യം എന്തെന്നാൽ, പ്രവാചകൻ തൻ്റെ ചില അഭിപ്രായങ്ങളല്ല ഇവിടെ നൽകുന്നതെന്നതാണ്. അവൻ ജനങ്ങളോട് പറയുന്നത് ഇതാകുന്നു, ദൈവത്തിന് പറയുവാനുള്ളത് ഇതാകുന്നു, ദൈവം നിങ്ങൾക്ക് തരുന്ന മറുപടി ഇതാകുന്നു. അതായത് ഹൃദയം തെറ്റാകുന്നു എങ്കിൽ ആചാരവും തെറ്റാകുന്നു. ഇനിയും ദൈവം അവരുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ അവസ്ഥ എന്താണ്? ആചാരക്രമങ്ങൾക്കോ ദൈവവചനത്തിനോ താങ്കൾ പ്രാധാന്യം നൽകുന്നത്? ദൈവവചനം പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും താങ്കൾ തയ്യാറാണോ? ഒറ്റ ആചാരവും താങ്കളെ രക്ഷിക്കില്ല. യേശുക്രിസ്തുവിലുള്ള താങ്കളുടെ വിശ്വാസവും അനുസരണവും മാത്രമേ താങ്കളുടെ ആത്മരക്ഷയ്ക്കുതകൂ. അതുകൊണ്ട് ക്രിസ്തുവിങ്കിലേക്ക് അടുത്തു വരൂ, ജീവിതം അവനായി സമർപ്പിക്കും.